ആയുരാരോഗ്യ സൗഖ്യം ആഗ്രഹിക്കുന്നവർക്കായി ഗ്ലോബൽ റേഡിയോ 91.FM അവതരിപ്പിക്കുന്നു സഞ്ജീവനി. ആയുരാരോഗ്യ സൗഖ്യത്തിലേക്കൊരു വഴികാട്ടി. നമസ്കാരം. ഗ്ലോബൽ റേഡിയോ 91.2 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആരോഗ്യ പരിപാടിയായ സഞ്ജീവനിയിലേക്ക് സ്വാഗതം. സഞ്ജീവനിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ദീപ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇക്കുറി കോവിഡ് വ്യാപനം വീടിനുള്ളിൽ അല്ലെ, കോവിഡ് കൂടുതൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കരുതൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി പറയാം. കോവിഡ് ബാധിതരും ക്വാറന്റീനിൽ കഴിയുന്നവരും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കായിട്ട് പറഞ്ഞു തന്നത് കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ ആർ സജിത് കുമാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞാനിവിടെ ശ്രോതാക്കളോട് പറഞ്ഞു തരാൻ പോകുന്നത്. കോവിഡ് ബാധിതരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരും ക്വാറന്റീനിൽ കഴിയുന്നവരും പനി, ജലദോഷം, തലവേദന, തലയ്ക്ക് മന്ദത, വയറിളക്കം, വയറുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധനയ്ക്ക് മുൻപ് തന്നെ കോവിഡ് പോസിറ്റീവ് ആണെന്ന് കരുതി വേണം കുടുംബാംഗങ്ങളുമായി ഇടപഴകാനായിട്ട്. അവശ്യ സേവന വിഭാഗങ്ങളിൽ ജോലിക്ക് പോകേണ്ടവർ, അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി പുറത്തു പോകേണ്ടി വരുന്നവർ, ഇവരെല്ലാവരും വീടുകളിൽ തിരിച്ചെത്തിയാൽ കഴിവതും ഒരു മുറിയിൽ തനിച്ച് കഴിയാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അവർക്ക് ഏതെങ്കിലും തരത്തിൽ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിലോട്ട് ഇത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കരുതൽ എടുക്കാൻ പറയുന്നത്. പിന്നെ പുറത്തുനിന്ന് വരുന്നവർ വീടുകളിൽ പ്രവേശിക്കുന്ന ഉടൻ തന്നെ മാസ്ക് ഊരി മാറ്റരുത്. ശരീരം ശുചിയാക്കിയ ശേഷം മാത്രം മാസ്ക് മാറ്റി മുഖവും ശുചിയാക്കുക. പിന്നെ മാത്രമേ വീട്ടിലുള്ളവരുമായിട്ട് ഇടപഴകാവൂ. അതുപോലെ വീട്ടിലെ ജനാലകൾ തുറന്നിട്ട് വായുസഞ്ചാരം ഉറപ്പുവരുത്തണം. കോവിഡ് ബാധിതർ കഴിയുന്ന മുറിയിൽ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും പുറത്തെ വായുവിലേക്ക് വൈറസുകൾ പടരുമ്പോൾ അതിന്റെ ശേഷി ഇല്ലാതാകും. ഇതോടെ മറ്റുള്ളവർക്ക് കോവിഡ് പകരാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യും. പുറത്തുനിന്ന് വരുന്നവര്, പ്രായമുള്ളവര്, ഗുരുതര രോഗമുള്ളവര് അവരുടെ ഒന്നും അടുത്തേക്ക് പോവുകയും ചെയ്യരുത്. ഇപ്പൊ വീടിന് പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നവർ ഉടൻ തന്നെ കുട്ടികളുടെ അടുത്തോ അല്ലെങ്കിൽ പ്രായമുള്ളവരുടെ അടുത്തോ പോകാതിരിക്കുക. ഇപ്പൊ കുടുംബാംഗങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ തൽക്കാലം ഒഴിവാക്കണം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരുമിച്ചിരുന്ന് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്നുള്ളത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മുടെ ഒരു വീട്ടിൽ പുറത്തു പോകുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ അവരെന്തായാലും ഇവരിൽ നിന്ന് ഒഴിവായി വേണം ഇരിക്കാൻ. പ്രായമുള്ളവർക്ക് മറ്റുള്ളവരുമായി സമ്പർക്കം ഉണ്ടാകാത്ത വിധത്തിൽ ഭക്ഷണം നൽകുന്നതാണ് നല്ലത്. അതുപോലെ ശ്വാസഗതി, ഓക്സിജൻ നില ഇതൊക്കെ വീട്ടിൽ തന്നെ നമ്മൾ പരിശോധിക്കുക. ഒരു മിനിറ്റിൽ 20 തവണ വരെയാണ് ആരോഗ്യമുള്ള ഒരാളുടെ ശ്വാസഗതി എന്ന് പറയുന്നത്. ഇത് 20 തവണയിൽ കൂടിയാൽ ഡോക്ടറുടെ സേവനം തേടണം. 30 തവണയിൽ കൂടിയാൽ അടിയന്തര ചികിത്സയും വേണം. ആരോഗ്യമുള്ള ആളിന്റെ ഓക്സിജന്റെ ലെവൽ എന്ന് പറയുന്നത് 94 വരെ ആകാം. 90-ൽ താഴേക്ക് പോയാൽ ഉടൻ ഡോക്ടറുടെ സേവനം തേടുക. അതുപോലെ കോവിഡ് പോസിറ്റീവായി കഴിയുന്നവർ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മൂക്കിലും നെഞ്ചിലും ഒക്കെ ആവി പിടിക്കുന്നത് നല്ലതാണ്. കോവിഡ് ബാധിതർക്കും കോവിഡ് മാറിയവർക്കും ഉന്മേഷക്കുറവ്, ക്ഷീണം, തളർച്ച, മടുപ്പ്, പിന്നെ അധ്വാനമുള്ള ജോലികൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം കണ്ടേക്കാം. ഒരു മാസം വരെ ഈ അവസ്ഥ തുടരാം. ഇത് ഇപ്പം ഈ നമ്മുടെ ശരീരത്ത് വന്ന വൈറസിനോടുള്ള പ്രതികരണത്തിന്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹം ശ്രോതാക്കൾക്കായിട്ട് തരുന്ന വിവരങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് ലോക്ക്ഡൌൺ കാലത്ത് രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഡോക്ടർ ജേക്കബ് വർഗീസ് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ കോവിഡ് പോസിറ്റീവായി വീടുകളിൽ കഴിയുന്നവർ ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ഫോണിൽ വിളിച്ച് പങ്കുവെക്കുക തന്നെ വേണം. ചുമ, പനി, ശ്വാസമുട്ടൽ അങ്ങനെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുമായി ബന്ധപ്പെട്ട ശേഷം അവർ നിർദ്ദേശിക്കുന്ന പ്രകാരം അടുത്തുള്ള സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ, കോവിഡ് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ചികിത്സയും തേടണം. ചിലപ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത രോഗികൾക്ക് മണിക്കൂറുകൾ കൊണ്ടുവരെ ഈ രോഗം ഗുരുതരമായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ചർച്ച ചെയ്യുക. ഇനിയിപ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ മാക്സിമം ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം. അതുപോലെ ഡയാലിസിസ് ചെയ്യുന്നവർ, ക്യാൻസർ രോഗികൾ, റേഡിയേഷൻ, കീമോ തുടങ്ങിയ ചികിത്സകൾ ചെയ്യുന്നവരെല്ലാവരും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് കൃത്യമായി ചികിത്സ തേടുക. ഇത്തരം രോഗികൾക്ക് കോവിഡ് പോസിറ്റീവ് ആകുന്ന സാഹചര്യത്തിൽ വിദഗ്ധ ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നീട്ടിവെക്കാവുന്ന സാധാരണ ശസ്ത്രക്രിയകളും ചികിത്സ ചികിത്സകളും ഒക്കെ തൽക്കാലം ഡോക്ടർമാരുടെ നിർദ്ദേശം തേടിയ ശേഷം നീട്ടിവെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പോൾ ഗുരുതര നിലയിലുള്ള കോവിഡ് ബാധിതരെയും കാര്യമായി ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയും ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗത്തിലെ കിടക്കകളുടെയും വാർഡുകളിലെ കിടക്കകളുടെയും ലഭ്യത അനുസരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും കിടത്തി ചികിത്സിക്കുന്നത്. അപ്പോൾ വീടുകളിൽ ക്വാറന്റീൻ സൗകര്യം ഇല്ലാത്തവരെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന ഡൊമിസിലറി കെയർ സെന്ററുകളിൽ പ്രവേശിപ്പിക്കുന്നത്. ഇവിടെ ഡോക്ടർമാരുടെ സേവനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പം അടിയന്തരമായിട്ടുള്ള ഘട്ടങ്ങളിലാണ് അങ്ങനെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ശ്വാസകോശ രോഗികൾ, അതായത് ശ്വാസകോശ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ഒരിക്കലും അത് മുടക്കരുത്. കാരണം പതിവായി മരുന്ന് കഴിക്കുന്നവർക്ക് കോവിഡ് ബാധിച്ചാലും രോഗം ഗുരുതരമാകാനുള്ള സാധ്യത കുറവാണ്. COPD, ILD പോലുള്ള ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ രോഗങ്ങളുള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് കോവിഡ് രോഗബാധ ഉണ്ടായാൽ ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ അവരിൽ ന്യൂമോണിയ കൂടുതൽ കടുത്തതാകാം. ഇത്തരം രോഗങ്ങളുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. പിന്നെ കോവിഡ് കാലത്ത് ഡോക്ടറെ കാണാനും അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകാനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മരുന്നുകൾ തുടർന്ന് കഴിക്കാനായിട്ട് ഒരു രോഗിയും മടി കാണിക്കരുത്. ഇപ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് ഫോൺ വഴി ഉപദേശം തേടാവുന്നതേയുള്ളൂ. ഇൻഹേലർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും മുടക്കരുത്. കോവിഡ് ചികിത്സയിൽ പോലും ഇപ്പോൾ ഇൻഹേലർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ശ്വാസമുട്ടലാണ് ഇപ്പോൾ വരുന്ന രോഗികൾ എല്ലാവർക്കും കാണുന്നത്. ഇപ്പോൾ പതിവായി ആസ്മയുള്ളവർ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക. മരുന്ന് നിർത്തിയാൽ ശ്വസന നാളിയിലെ നീർക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോവിഡ് ബാധിച്ചാലും ഗുരുതര സാഹചര്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാൻ ഇതുവഴി സാധിക്കും. ഇപ്പോൾ വീടുകളിൽ ഓക്സിജൻ ഉപയോഗിക്കുന്ന ശ്വാസകോശ രോഗികളുണ്ടല്ലേ, അപ്പോൾ ഇവർക്കുള്ള ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുകയും വേണം. പിന്നെ കോവിഡ് വാക്സിൻ എടുത്താലും മറ്റ് വാക്സിനുകൾ എടുക്കുന്നതിന് തടസ്സമില്ല. ഇപ്പോൾ കോവിഡ് വാക്സിൻ 2 ഡോസും എടുത്തവർ 1 മാസത്തിന് ശേഷം ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്താൽ മതിയാകും. അതേസമയം ഈ കോവിഡ് വാക്സിനൊപ്പം തന്നെ ന്യൂമോണിയക്കെതിരെയുള്ള ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കുന്നതിന് തടസ്സമില്ല. കോവിഷീൽഡ് വാക്സിൻ ആദ്യ ഡോസ് എടുത്തതിന് ശേഷം 8 മുതൽ 12 ആഴ്ചകൾക്കുള്ളിൽ 2 ഡോസ് എടുത്താൽ മതി. ഈ 2-ാമത്തെ ഡോസ് പെട്ടെന്ന് ലഭിക്കുന്നില്ലെന്ന് കരുതി ആരും ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. കാരണം ഒരിക്കലും കോവിഡ് വന്ന് ഭേദമായവരും കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്നും എന്നാൽ കോവിഡ് നെഗറ്റീവായി 2 മാസം കഴിഞ്ഞ് വാക്സിൻ എടുത്താൽ മതിയെന്നും ഡോക്ടർമാർ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഹൃദയധമനി രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയാം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നവരിൽ ഏതാണ്ട് 90% രോഗികളും തീവ്രപരിചരണ വിഭാഗത്തിൽ അകപ്പെടുമ്പോഴാണ് അവർക്കുണ്ടായ രോഗാവസ്ഥയുടെ കാഠിന്യത്തെയും സങ്കീർണതകളെയും പറ്റി ചിന്തിക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ വെച്ച് നടത്തുന്ന പരിശോധനയിലൂടെയാണ് തങ്ങൾക്ക് വർദ്ധിച്ച കൊളസ്ട്രോളും അമിത രക്തസമ്മർദ്ദവും നിയന്ത്രിക്കപ്പെടാത്ത പ്രമേഹവും ഒക്കെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നതും ഈ രോഗാതുരതകൾ നേരത്തെ കണ്ടുപിടിച്ച് സമുചിതമായ ചികിത്സാ പദ്ധതികളും പ്രതിരോധ മാർഗങ്ങളും സംയോജിതമായി ആരംഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ താൻ അകപ്പെട്ട മാരകാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാമായിരുന്നെന്ന് വ്യാകുലപ്പെട്ട് അവർ തളർന്നു പോകും. പക്ഷേ ജീവിതത്തിന്റെ ശീഘ്രഗതിയിലുള്ള പരക്കം പാച്ചിലിൽ ഇടം വലം നോക്കാതെ മുന്നോട്ട് കുതിക്കുമ്പോൾ ജീവനെ താങ്ങി നിർത്തുന്ന ചില സുപ്രധാന ഘടകങ്ങളെ പറ്റി ഓർക്കാൻ ആർക്ക് സമയമിരിക്കുന്നല്ലേ. അപ്പം ഈ പറഞ്ഞ രോഗഭയം കൂടുമ്പോൾ, അതായത് മുൻപ് പെട്ടെന്ന് മരിച്ചു വീഴുമെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും കുലുക്കം തട്ടാത്ത അവസ്ഥാ വിശേഷത്തിലായിരുന്നു നമ്മൾ എല്ലാവരും. പക്ഷേ ഇപ്പോൾ COVID-19 വൈറസ് ബാധയുടെ വ്യാപനത്തോടെയാണ് സമൂഹത്തിൽ രോഗങ്ങളോടുള്ള ഭയം അമിതമായി വർദ്ധിക്കുന്നതായി കാണുന്നത്. എന്നാൽ ചില യാഥാർത്ഥ്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും ഈ COVID-19 രോഗബാധ മൂലമല്ല ലോകത്ത് കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത്. പ്രതിദിനം ലോകത്താകമാനമായി 1,00,000 പേരാണ് ആകെ മരണപ്പെടുന്നതെന്നാണ് കണക്ക്. ഇതിൽ ഏറ്റവും അധികം ആൾക്കാർ മരണപ്പെടുന്നത് ഇപ്പോഴും ഹൃദയധമനി രോഗങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞാൽ അർബുദം, പിന്നെ വിവിധ ശ്വാസകോശ രോഗങ്ങൾ, അതിനു പിന്നിലും മറവി രോഗം, ആമാശയാന്ത്ര രോഗങ്ങൾ, പ്രമേഹം, കരൾ രോഗങ്ങൾ തുടങ്ങിയവ തന്നെ. ഈ കണക്കുകളുമായി താരതമ്യപ്പെടുത്തിയാൽ COVID-19 ബാധ മൂലം പ്രതിദിനം 7,500 പേരാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മരണമടയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ മൃത്യുവിനിരയാക്കുന്ന സുപ്രധാന വില്ലൻ കോവിഡ് കാലത്തും ഹൃദയധമനി രോഗങ്ങൾ തന്നെയാണ് എന്നതാണ്. ഇതിൽ ഹൃദ്രോഗ സാധ്യതയും അതേ തുടർന്നുള്ള മരണവും പിടിയിലൊതുക്കാൻ ഏറ്റവും മെച്ചം പ്രതിരോധ മാർഗങ്ങളോ ചികിത്സാ പദ്ധതികളോ എന്നതിനെപ്പറ്റി ചർച്ചകളും പഠനങ്ങളും തുടങ്ങിയിട്ട് ദശകങ്ങളായി. രോഗപ്രതിരോധ രംഗത്തും ചികിത്സാ രംഗത്തും നടന്ന ചില സുപ്രധാന ഗവേഷണങ്ങളെയും ക്രോഡീകരിച്ച് ഹൃദ്രോഗാനന്തര മരണസംഖ്യ പ്രതിരോധ നടപടികൾ കൊണ്ടോ സാങ്കേതിക മികവുള്ള നൂതന ചികിത്സാവിധികൾ കൊണ്ടാണോ കൂടുതൽ കുറയ്ക്കാൻ സാധിച്ചത് എന്ന് വിലയിരുത്തപ്പെട്ടു. 1975 2000 ഇടയ്ക്ക് നടന്ന ചില നിരീക്ഷണ പഠനങ്ങളിലും അസന്നിഗ്ധം തെളിയിക്കപ്പെട്ടത് കർശനമായ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിലൂടെയും ആപത്ഘട്ടങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിലൂടെയും 51% വിവിധ ചികിത്സാ രീതികളിലൂടെ 40% ഹൃദ്രോഗാനന്തര മരണസംഖ്യ കുറയ്ക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ്. അപ്പം ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ചില രോഗങ്ങളുണ്ടല്ലോ, അപ്പം അതൊക്കെ ആയിട്ട് കരുതിയിരിക്കുക ഈ ഒരു കോവിഡ് സമയത്ത്. അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ മാക്സിമം പുറത്തിറങ്ങാതിരിക്കുക. അപ്പം എന്തായാലും ഇതോടുകൂടി ഇന്നത്തെ സഞ്ജീവനി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വിഷയവുമായി കേട്ടുമുട്ടാം. ഇത്രയും നേരം ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഞാൻ ദീപ. ഇത് ഗ്ലോബൽ റേഡിയോ 91.2 FM, ആലപ്പുഴയുടെ സ്വന്തം ശബ്ദം.
ആയുരാരോഗ്യ സൗഖ്യം ആഗ്രഹിക്കുന്നവർക്കായി ഗ്ലോബൽ റേഡിയോ 91.2 FM അവതരിപ്പിക്കുന്നു സഞ്ജീവനി. ആയുരാരോഗ്യ സൗഖ്യത്തിലേക്കൊരു വഴികാട്ടി.